സൗന്ദര്യം, കല എന്നിവയെ ഒരൊറ്റ സങ്കല്പനത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ സൗന്ദര്യശാസ്ത്രജ്ഞൻ പ്ലോട്ടിനസാണ്. വ്യക്തതയെ അവ്യക്തതയിലേക്കും അനുകരണാത്മകലയെ സൗന്ദര്യത്തിലേക്കും അദ്ദേഹം അന്വയിക്കുന്നു. ആത്മാവിൻ്റെ യോഗഭാവത്തിലേക്കും ഉദ്ഗമനത്തിലേക്കും സൗന്ദര്യം, കല എന്നിവയെ അലിയിക്കുകയാണ് പ്ലോട്ടിനസ് ചെയ്യുന്നത്. എന്നുവച്ചാൽ സൗന്ദര്യത്തിൻ്റെയും കലയുടെയും അധിഷ്ഠാന തത്വമായ യോഗാനുഭൂതിയെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു. പ്ലോട്ടിനസിൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമായും ദൃശ്യവസ്തുക്കളിലാണ് സൗന്ദര്യമിരിക്കുന്നത്. പക്ഷേ ശ്രവ്യനാദങ്ങളിലും സൗന്ദര്യം ലീനമാണ്. ഇന്ദ്രിയാതീത സംഗതികളിലും സൗന്ദര്യം ഉണ്ട്. ഇന്ദ്രിയാഭികാമ്യമോ അതീന്ദ്രമായ സംഗതികളെ ലാവണ്യ നിർഭരമാക്കുന്നത് ഏതൊന്നാണ്? അനുപാത ഭംഗിയാണോ? അനുപാത ഭംഗിയുള്ള അസുന്ദര വസ്തുക്കൾ അനേകം. അനുപാത ഭംഗിയില്ലാത്ത ചില വസ്തുക്കളാകട്ടെ സുന്ദരവുമാണ്. തന്മൂലം സൗന്ദര്യം ഒന്ന്, ഘടനാ സൗഭാഗ്യം മറ്റൊന്ന്. നമ്മുടേത് തന്നെ പ്രകൃതിയോട് രക്തബന്ധമുള്ള ഒന്നായതുകൊണ്ടാണ് ഒരു വസ്തു സുന്ദരമായി തീരുന്നത്. സുന്ദരം രൂപീകൃതവും അസുന്ദരം അരൂപീകൃതവുമായിരിക്കും. പേജ് 51. പ്ലോട്ടിനസിൻ്റെ സൗന്ദര്യ സിദ്ധാന്തത്തിൻ്റെ രത്നചുരുക്കം ഇതാണ്: ഒരു വസ്തു സുന്ദരമാകുന്നത് ദൈവിക സംബന്ധം, ദിവ്യതാ സംബന്ധം കൊണ്ടാണ്. സൗന്ദര്യം ദിവ്യമാണ്, അതിൽ ആശയം പ്രകാശം ചൊരിയും. ആശയത്താൽ പ്രദീപ്തമാകുന്നതു മൂലമാണ് ഒരു പദാർത്ഥം സൗന്ദര്യം പ്രസരിപ്പിക്കുന്നത്. മനുഷ്യനിർമ്മിത വസ്തുക്കളിലേക്ക് സൗന്ദര്യം കടന്നു വരുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് തന്നെ. സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ ആത്മാവ് സ്വയം പവിത്രീകൃതമാകണമെന്ന് പ്ലോട്ടിനസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ക്രോച്ചെ പ്ലോട്ടിനസിനെ സംഗ്രഹിക്കുന്നത് നോക്കുക. ദസ് ദർ ഓപ്പൺസ് അനദർ ഐ ഇൻ ദ സോൾ ബിസൈഡ് ദാറ്റ് ഓഫ് സെൻസിബിൾ ബ്യൂട്ടി വിച്ച് പെർമിറ്റ്സ് ഇറ്റ് ടു കണ്ടെന്റബിൾ ഡിവൈൻ ബ്യൂട്ടി കൺസിഡൻറ്റ് വിത്ത് ദ ഗോഡ് വിച്ച് ഇസ് സുപ്രീം കണ്ടീഷൻ ഓഫ് ബ്യൂട്ടി. ഒരു ശിലയുടെ കാര്യമെടുക്കുക. അതിനെ ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ പ്രതിമയാക്കാൻ മനുഷ്യന് കഴിയും. ശിലയുടെ പ്രകൃതിയിലുള്ളതല്ല മനുഷ്യൻ കടഞ്ഞെടുക്കുന്ന രൂപമെന്ന കാര്യം നിശ്ചയം. കലയുടെ പ്രഭാവം മൂലമാണ് വെറും കല്ല് ഒരു ശില്പമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വസ്തുത സ്പഷ്ടമാക്കുന്നു. കലാസൃഷ്ടി ഏതു പ്രകൃതി വസ്തുവിനേക്കാളും സുന്ദരമായിരിക്കും. പ്രകൃതിയെ അനുസരിക്കുന്ന എന്ന ന്യായത്തിൽ കലയെ തിരസ്കരിക്കുന്നത് മൗഢ്യമാണ്. സത്യം എന്താണ്? പ്രകൃതി സ്വയം ആശയത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം അനുകൃതമാണെന്ന് പറഞ്ഞ് കലയുടെ വ്യാപാരത്തെ കുറച്ചു കാണരുത്. പ്രകൃതി തന്നെ ഉരുത്തിരിഞ്ഞത് ഏതേത് നിമിത്തങ്ങളിൽ നിന്ന് ആശയങ്ങളിൽ നിന്നുമാണോ അവയിലേക്ക് പോവുകയാണ് കല ചെയ്യുന്നത്. തന്മൂലം പ്രകൃതിയിൽ ആവശ്യമുള്ളിടത്ത് സൗന്ദര്യം കൂട്ടിച്ചേർക്കുകയാണ് കല. പ്രകൃതി വസ്തുക്കളുടെ സൗന്ദര്യം ആത്മാവിൽ നിലനിൽക്കുന്ന ഒരാദ്യ രൂപം മാത്രമാകുന്നു. ഹി സീംഡ് അഷാംഡ് ടു ബി ഇൻ എ ബോഡി എന്നാണ് പ്ലോട്ടിനസിൻ്റെ ശിഷ്യനും ജീവചാരിത്രകാരനുമായ പോർഫിറി ഗുരുവിനെക്കുറിച്ച് പറയുന്നത്. അസ്തിത്വത്തിൻ്റെ പ്രതിഭാസങ്ങളെ പ്ലോട്ടിനസ് ദർശിക്കുന്നത് ആരോഹണക്രമത്തിലാണ്: പദാർത്ഥം, ആത്മാവ്, യുക്തി, ദൈവം എന്നിങ്ങനെ. ദൈവം കേവല ശുദ്ധമായ അസ്തിത്വം. പദാർത്ഥമോ രൂപമോ ദൈവത്തിനില്ല. പ്ലോട്ടിനസിൻ്റെ മനസ്സിൽ നിന്നുരുത്തിരിഞ്ഞ സൗന്ദര്യ സിദ്ധാന്തം ആധ്യാത്മികമാകാതിരിക്കുക അസാധ്യം തന്നെ ആയിരുന്നുവെന്ന് കാണണം. സൗന്ദര്യ തത്വത്തെ ആത്മാവുമായി അതുവഴി ഈശ്വരനുമായും ബന്ധിപ്പിച്ച പ്ലോട്ടിനസ് മാനസികാവസ്ഥയിൽ ഭാരതീയ രസതന്ത്രജ്ഞനായ അഭിനവഗുപ്തനെ പോലെ ഒരാളാണ്. പേജ് 52. 5. ലോങ്കിനസ്. ഉദാത്തത സമീക്ഷ എന്ന ശൈലീ വിജ്ഞാനപരമായ വിമർശകൃതിയും അതിൻ്റെ രചയിതാവുമെന്ന് പൊതുവെ കരുതപ്പെടുന്ന ലോങ്കിനസിൻ്റെ കാലവും നിഗൂഢതകളാൽ ആവൃതമാണെന്നും ഓൺ ദ സബ്ലൈം അഥവാ ഓൺ ദ ലിറ്റററി എക്സലൻസ് എന്ന കൃതി AD 80 എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു കൂട്ടർ. 2nd century എഴുതപ്പെട്ടതെന്ന് മറ്റൊരു വിഭാഗം. ലോങ്കിനസ് 3rd century ഈ കൃതിയുടെ കർത്താവല്ലെന്നും പരക്കെ അഭിപ്രായമുണ്ട്. എങ്കിൽ യഥാർത്ഥ രചയിതാവിൻ്റെ പേരെന്താണ്? അതാർക്കും അറിയില്ലതാനും. തന്നിമിത്തം പ്രസ്തുത കൃതിയുടെ രചയിതാവിനെ ലോങ്കിനസ് എന്ന് തന്നെ വിളിക്കാവുന്നതാവും സൗകര്യപ്രദം. AD 10th century പാരീസ് കയ്യെഴുത്തു പ്രതിയിൽ 3 ഗ്രന്ഥകർത്തർ നാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡയണീഷ്യസ് അഥവാ ലോങ്കിനാസ് എന്ന് ഒരു ഭാഗത്തും ഡയണീഷ്യസ് ലോങ്കിനാസ് എന്നൊരു മറ്റൊരു ഭാഗത്തും കാണാം. 1554 ഇറ്റാലിയൻ വിമർശകനായ റോബർട്ടെല്ലോ ആദ്യമായി ഈ രചന പ്രസാധനം ചെയ്തു. പ്രഭാഷണ കലാകാരനായ ഡയണീഷ്യസ് ലോങ്കിനസാണ് ഈ കൃതിയുടെ കർത്താവെന്ന് റോബർട്ടെല്ലോ അഭിപ്രായപ്പെടുന്നുണ്ട്. പാൽമിറ മഹാറാണിയായിരുന്നു സെനോബിയയുടെ മന്ത്രിയായിരുന്ന ലോങ്കിനസ് തന്നെയാണ് ഗ്രന്ഥകർത്താവെന്ന് മറ്റു ചില നിരൂപകർ വാദിക്കുന്നുണ്ടായി. 1739 W. സ്മിത്ത് പ്രകാശിപ്പിച്ച പതിപ്പിനാണ് ആദ്യമായി ഓൺ ദ സബ്ലൈം എന്ന ശീർഷകം ചാർത്തപ്പെട്ടത്. കേഗ്ലിയൂസ് എന്നൊരാൾ ഉദാത്തതയെ സംബന്ധിച്ച് മുമ്പ് നടത്തിയ സമീക്ഷയോട് ഒരു പ്രതികരണമാണ് ഉദാത്തത സമീക്ഷ. കേഗ്ലിയൂസിൻ്റെ വാദങ്ങൾക്ക് നിലവാരം പോരാ എന്ന് ഒന്നാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്നു. ലോങ്കിനസിൻ്റെ സുഹൃത്തായ പോസ്റ്റുമസ് ടെറൻ ഡിയാനുസൻ എന്ന ഒരു റോമാക്കാരനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഉദാത്തത സമീക്ഷ രചിച്ചിരുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് ഈ നിബന്ധം എഴുതിയിരിക്കുന്നത്. അരിസ്റ്റോട്ടലിന് ശേഷം ജീവിച്ചിരുന്ന യവന വിമർശകരിൽ പ്രഥമ ഗമണീയനും ലോഗിസ്തൻ തന്നെ. കവിതയിൽ നിന്ന് ഭാഷാ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഉദാത്തത സമീക്ഷ. അതായത് ലോങ്കിനസിൻ്റെ ചർച്ചയിൽ ജീവിത ചിന്തയ്ക്കല്ല കാവ്യചിന്തയ്ക്കാണ് പ്രാധാന്യം. പ്രാചീന മധ്യയുഗങ്ങൾ ലോകങ്ങൾക്ക് ഉദാത്തത സമീക്ഷയെപ്പറ്റി കേട്ടിരുന്നുവെന്ന് നിഗമനം സ്വരൂപിക്കാനാവശ്യമായ തെളിവുകൾ ഇന്നും ലഭ്യമല്ല. പേജ് 53. ഉദാത്തതയുടെ നിർവചനം. എല്ലാ കാലങ്ങളിലും എല്ലാ മനുഷ്യരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു രചനയെ മാത്രമേ ഉദാത്തമെന്ന് വിളിക്കാവൂ എന്ന് ഉദാത്തത സമീക്ഷയുടെ 7 ലോങ്കിനസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രബോധനവും പ്രഹർഷണവുമാണ് കവിതയുടെ ധർമ്മങ്ങളെന്ന പൂർവ്വധാരണയോട് ലോങ്കിനസിന് കലഹമില്ല. ഗദ്യം അനുനയനം ലക്ഷ്യമാക്കുന്നുവെന്ന ധാരണയും ഉദാത്തത സമീക്ഷയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എന്നാൽ സാഹിതീയ മഹത്വത്തിൻ്റെ ഉറവിടം പ്രബോധനമോ പ്രഹർഷണമോ ആണെന്ന് ലോങ്കിനസ് സമ്മതിക്കുകയില്ല. ഒരു കൃതിയെ ഉദാത്തീകരിക്കുന്ന ധർമ്മങ്ങളല്ല പ്രബോധനവും പ്രഹർഷണവും. ഒരു കൃതിയുടെ മഹത്വം ഉദാത്തതയിൽ മാത്രം അധിഷ്ഠിതമായിരിക്കും. ഉദാത്ത എന്നാൽ എന്ത്? ഒരു മഹാചിത്തത്തിൻ്റെ പ്രതിധ്വനിയാണിത്. മഹാനീയ ചേതനയിൽ നിന്ന് ഉദാത്തത അങ്കുരിക്കൂ. ഉദാത്തതയെ ലോങ്കിനസ് നിർവചിക്കുന്നത് നോക്കൂ. 1. മഹോന്നതമായ ഒരു മനസ്സിൻ്റെ നിർമ്മിതിയാണ് ഉദാത്തത. 2. ഒന്നോ രണ്ടോ വട്ടമല്ല, വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വട്ടവും സമാകർഷകമായിരിക്കുന്ന സാഹിത്യത്തിൽ മാത്രമേ ഉദാത്തത ഉണ്ടായിരിക്കൂ. 3. ഭാഷയിൽ വൈശിഷ്ട്യവും ഔന്നത്യവുമാണ് ഉദാത്തത. 4. സാന്ദ്രതയിലാണ് ഉദാത്തത അവിസ്ഥിതമായിരിക്കുന്നത്. 5. അനുവാചകൻ്റെ യുക്തിബോധത്തെ തൃപ്തമാക്കുകയല്ല, അയാളെ ഔന്നത്യങ്ങളിലേക്ക് സംവഹിക്കുകയാണ് ഒരു ഉദാത്തത സാഹിത്യഖണ്ഡത്തിൻ്റെ ഫലം. 6. സാഹിത്യത്തിൻ്റെ ഉദാത്ത ഫലസിദ്ധി ഹർഷമൂർച്ചയിലും സംവഹനത്തിലും അധിഷ്ഠിതമത്രേ. വാദമുഖങ്ങളിലൂടെയല്ല, വെളിപാടുകളിലൂടെയോ വെളിച്ചപ്പെടലിലൂടെയോ ആണ് പ്രസ്തുത ഫലം ഉണ്ടാവുക. 7. യുക്തിഫലങ്ങളിലൂടെയല്ല, ഭാവനയിലൂടെയാണ് ഉദാത്തത ഫലിക്കുന്നത്. സാഹിത്യകാരൻ്റെ നൈസർഗികമായ കവിത്വസിദ്ധി കൊണ്ടും സാഹിത്യ സൃഷ്ടി ഉദാത്തമായി കൊള്ളുമെന്ന അഭിപ്രായം ലോങ്കിനസിന് ഇല്ല. എഴുത്തുകാരനിലെ പ്രകൃതിയെ കല തീർച്ചയായും നിയന്ത്രിക്കേണ്ടതുണ്ട്. കലയുടെ നിയന്ത്രണമില്ലാതെ നൈസർഗിക ലക്ഷ്യം മറന്ന യാനപാത്രത്തിന് തുല്യമായിരിക്കും.